Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെ വാക്യങ്ങൾ. മൂന്ന് ചെറിയ ഉപമകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ ധ്യാന വിഷയം. നിധിയുടെയും രത്നത്തിൻ്റെയും പിന്നെ വലയുടെയും ഉപമകൾ. വയലിലെ നിധി വാങ്ങാൻ ഒരു മനുഷ്യൻ തനിക്കുള്ളത് എല്ലാം വിൽക്കുന്ന കഥയാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തേത്, നല്ല രത്നം വാങ്ങാൻ ഉദ്ദേശിക്കുന്നൊരു വ്യാപാരിഹിത ഉള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഇനി മൂന്നാമത്തേതോ വലയുടെ ഉപമയാണ്. എല്ലാ തരം മത്സ്യങ്ങളും ശേഖരിക്കുന്ന വല, അതിൽ നല്ലതും മോശവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ മീൻപിടുത്തക്കാരൻ അവസാനം അതെല്ലാം മെല്ലെ തിരിയുന്നു. അവസാനം നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കുന്നു. നന്മ, നല്ലത് എവിടെയെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഒരു വെളിപാടാണ്, ഒരു തിരിച്ചറിവാണ്, ദ റെവലേഷൻ. ഉദാഹരണത്തിന്, ഒരാൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും തൻ്റെ കഴിവ് കണ്ടെത്തുന്നു, അത് മനസ്സിലാക്കുന്നു, പിന്നെ അത് വികസിപ്പിച്ചെടുക്കാനും വളർത്തിയെടുക്കാനും വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനും അയാൾ സന്നദ്ധനാകുന്നു. എല്ലാ മഹത്തുക്കളും അങ്ങനെ ജീവിതത്തിൽ വെളിപാട് ലഭിച്ചവരാണ്. ആ വെളിപാടിൽ കണ്ടെത്തിയ നിധിയാകുന്ന കഴിവും കരുത്തും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി മറ്റെല്ലാം അവർ ഉപേക്ഷിക്കുന്നു. എല്ലാം വിറ്റുപെറുക്കിയാണെങ്കിലും അതിനായി ഇറങ്ങി പുറപ്പെടുന്നു. അതൊരു വിപ്ലവാത്മകമായ നീക്കമാണ്. റെവലേഷൻ പിന്നീട് റെവല്യൂഷനായിട്ട് മാറുന്നു. വെളിപാട് പിന്നെ വിപ്ലവാത്മകമായ നീക്കമായി മാറുന്ന ജീവിത സമർപ്പണത്തിൻ്റെ കഥയാണ് ഈശോ പറയുന്നത്. മൂന്നാമത്തെ ഉപമയിൽ വലയുടെ കാര്യമാണ് ഈശോ പറയുന്നത്. ദൈവരാജ്യ ജീവിതത്തിൽ ഒരു വിധിയുണ്ട്, അന്ത്യവിധിയുണ്ടെന്നാണ് ഈ വലയുടെ ഉപമ വ്യക്തമാക്കുന്നത്. നീതി ഭൂമിയിലെപ്പോഴും നടപ്പാക്കപ്പെടണമെന്നില്ല. അവസാനം ദൈവിക നീതി നടപ്പാക്കപ്പെടും. ദൈവം നന്മതിന്മകൾ വേർതിരിക്കും എന്ന താക്കീതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനമായി നമുക്ക് നൽകുന്നത്. ഒരു ചെറിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ ഓർമ്മകൾ പായുന്നത് അല്ലിയാമ്പൽ കടവിലെന്ന ഗന്ധർവഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ KV ജോബിനെ കുറിച്ചാണ്. ജോബ് മാസ്റ്റർ, അങ്ങനെയാണല്ലോ അധികം പേരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. നൈസർഗികമായി കിട്ടിയ സംഗീതം വളർത്തിയെടുക്കാൻ അദ്ദേഹം കഷ്ടപ്പെടുമായിരുന്നു. എന്ത് കിട്ടുമെന്ന് നോക്കാതെ സംഗീതത്തിനു വേണ്ടി എല്ലാം ഒഴിഞ്ഞുവെച്ചു. എന്നും എറണാകുളം നോർത്തിൽ നിന്നും അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ പോയി നടന്നുപോയി സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തു. പിന്നെ ജോലി ചെയ്ത് അല്പം കാശ് അല്ലെങ്കിൽ പണം സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ആ പണവുമായി സിംലയിൽ പോയി 2 വർഷം അവിടെ തങ്ങി ഹിന്ദുസ്ഥാനി സംഗീതവും സിദ്ധാറും പഠിച്ചെടുത്തു. തുടർന്നുള്ള പ്രയാണത്തിലും തൻ്റെ ഉള്ളിലെരിഞ്ഞ് സംഗീത ചേതന വളർത്തിയെടുക്കാൻ വിപ്ലവാത്മകമായ നീക്കങ്ങളായിരുന്നു മരണം വരെ മാസ്റ്ററുടേത്. കമ്മ്യൂണിസ്റ്റുകാരുടെ നാടകത്തിന് പാട്ടുകൾ ട്യൂൺ ചെയ്തു എന്ന പേരിൽ ക്രിസ്ത്യൻ സ്ഥാപനത്തിലെ ജോലി നഷ്ടപ്പെട്ടു. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അദ്ദേഹത്തെ. ജോലി ഇല്ലാതായപ്പോൾ വീട്ടുകാർ കോപിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നെ കഥാനായകൻ നാടുവിട്ട് പോകുന്നു. മാസ്റ്റർ ചെന്നുപെട്ടത് മദ്രാസ് സിനിമാ നഗരത്തിലായിരുന്നു. വെളിപ്പെട്ട് കിട്ടിയ നിധി സ്വായത്തമാക്കാനായിരുന്നു. പിന്നെ ജീവിതത്തിലെ വിപ്ലവാത്മകമായ നീക്കങ്ങൾ, ത്യാഗത്തിൻ്റെ വിപ്ലവാത്മകമായ നീക്കങ്ങളിലൂടെ നിധി സ്വായത്തമാക്കുകയും ജീവിത വിജയം കൈവരിക്കുകയും ചെയ്തവരുടെ കഥകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി തരാനും അത് നാം സ്വാംശീകരിക്കാനും വേണ്ടിയാണ് ഒരു സുവിശേഷ ദർശനം ക്രിസ്തുവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ദർശനം നമുക്ക് അനുദിന ജീവിതത്തിൽ ആവശ്യവുമാണ്. നിധി കണ്ടെത്തുന്നവർ പലതും നഷ്ടപ്പെടുത്തിയാണ് അത് കൈക്കലാക്കുന്നത് എന്നോർക്കണം. അതിനാൽ സാഹസമായൊരു തീരുമാനം അടങ്ങിയിരിപ്പുണ്ട് ഈ നിധിയുടെ കണ്ടെത്തലിൽ. അതിൽ സമ്പൂർണമായ സമർപ്പണവും ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഈ ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ സമർപ്പണത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെയും എന്നെയും ക്ഷണിക്കുന്നത്, നിങ്ങളെയും എന്നെയും വിളിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവരാജ്യത്തിൻ്റെ നിധി കണ്ടെത്താൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ നിധിയും രത്നവും കണ്ടെത്താനുള്ള സമർപ്പണ വഴിയാണ് ക്രിസ്തു ഉപമകളിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ നന്മയുടെ നിധി നേടിയെടുക്കാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നിധിയും രത്നവും സ്വായത്തമാക്കാൻ നാം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നാണ് ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ശ്രദ്ധേയനായ മൊസൈക്ക് ആർട്ടിസ്റ്റായിരുന്നു വി ബാലൻ. അദ്ദേഹം വെറുമൊരു കലാകാരൻ മാത്രമല്ല ശില്പിയും വാസ്തു ശില്പിയുമായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായിരുന്ന ബാലൻ കലാപീഠങ്ങൾ തേടി മദ്രാസിലെത്തി. പരീക്ഷണങ്ങൾ കടലാസിലും ക്യാൻവാസിലും പിന്നെ ലോഹത്തിലും മരത്തിലുമെല്ലാം നടത്തി അവസാനം അദ്ദേഹം മൊസൈക്ക് ചിത്രണങ്ങളിൽ തനിമ തെളിയിച്ചു. അത് അങ്ങ് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഋഷികേശ് മുതൽ എറണാകുളത്തെ മേനക തിയേറ്ററും തിരുവനന്തപുരത്തെ പത്മനാഭ തിയേറ്റർ വരെയും എത്തി ആ കലാസമർപ്പണം. ഇന്ത്യയ്ക്ക് പുറത്തും വി ബാലൻ ദേവാലയങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ ഭീമൻ മൊസൈക്ക് ചിത്രണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. വത്തിക്കാൻ ബാലൻ്റെ ഇൻഡോ സെമിറ്റിക് ശൈലിയിലും അത്യപൂർവ നിറക്കൂട്ടുകളിലും ആകൃഷ്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ മൊസൈക്കുകൾ പ്രദർശനത്തിനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റ് ബാലൻ ബാംഗ്ലൂരിൽ ഒരു കലാക്ഷേത്രം തുടങ്ങിയിരുന്നു. 3 ഏക്കർ സ്ഥലത്ത് സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ഇടയിലും ജീവിച്ച ബാലൻ്റെ വലിയ കെട്ടിടങ്ങൾ എപ്പോഴും കലാകേന്ദ്രമായിരുന്നു. അതിൽ 16 യുവകലാകാരന്മാർക്കും ഇടം കൊടുത്തിരുന്നു. എന്നാൽ ബാലൻ രാവിളച്ചത് ഷെഡിലായിരുന്നു. വളരെ ലാളിത്യമാർന്ന ജീവിതശൈലിയായിരുന്നു ആർട്ടിസ്റ്റ് ബാലൻ്റേത്. ബാംഗ്ലൂരിൽ എല്ലാം നന്നായിട്ട് പോകുന്ന കാലത്ത് ധാരാളം സുഹൃത്തുക്കൾ പറഞ്ഞു, ബാലനിനി വിവാഹം കഴിക്കണം, ഇത്രയും സൗകര്യങ്ങളൊക്കെ ആയല്ലോ. ബാലൻ മാഷ് പറഞ്ഞത്, എൻ്റെ വിവാഹം നന്നേ ചെറുപ്പത്തിലേ കഴിഞ്ഞല്ലോ, ഞാൻ കലയെ വിവാഹം കഴിച്ചുവെന്ന്. അങ്ങനെ ശുദ്ധമായ കലയ്ക്കു വേണ്ടി, മൈക്കിളാഞ്ചലോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക പൂർണിമയുടെ പ്രതിഫലനമായ കലയ്ക്കു വേണ്ടി, ഒരത്യപൂർവ നിധിക്കു വേണ്ടി തൻ്റെ എല്ലാം വിറ്റുപെറുക്കി ജീവിച്ച ആ മനുഷ്യൻ 59-ാമത്തെ വയസ്സിൽ കടന്നുപോകുമ്പോൾ ഒരാൾക്ക് ഒരു പുരുഷായുസ്സിൽ നേടാവുന്നതിലും അധികം അത്യപൂർവ കലാസൃഷ്ടികൾ അധികവും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കലയുടെ ആചാര്യൻ, കലയുടെ ശ്രേഷ്ഠാചാര്യൻ ആർട്ടിസ്റ്റ് വി ബാലൻ കടന്നുപോയത്. ഇന്നത്തെ ആദ്യ വായന രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ നിന്നാണ്. സോളമൻ രാജാവ് തൻ്റെ പിതാവിൻ്റെ മഹത്വം കണ്ടിട്ട് ദൈവത്തോട് ചോദിക്കുന്ന വരം ശത്രുസംഹാരമോ സമ്പത്തോ ദീർഘായുസോ പ്രതാപമോ ഒന്നുമല്ല, ജ്ഞാനം വിജ്ഞാനം വിവേകം തരണമേ, നന്മ തിന്മ തിരിച്ചറിഞ്ഞ് രാജ്യം ഭരിക്കാനുള്ള വിവേകം തരണമേ എന്നായിരുന്നു. ജീവിതത്തിൽ ഒരാൾക്ക് നേടാവുന്ന വലിയ നിധിയും രത്നവുമല്ലേ അത്? സോളമൻ രാജാവിൻ്റെ അഭ്യർത്ഥനയിൽ സംപ്രീതനായി ദൈവം അദ്ദേഹത്തിന് അത്യപാരമായ വിജ്ഞാനം നൽകിയെന്ന് നാം വായിക്കുന്നു. പൗലോസപ്പസ്തോലൻ പറയുന്നത്, ദൈവം വിളിച്ചവർക്ക് സകലതും അവിടുന്ന് നന്മയായി നൽകുന്നെന്നാണ്. പിന്നെ വിളിച്ചവരെ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് സാരൂപ്യപ്പെടുത്തുന്നു. വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു, നീതീകരിച്ചവരെ ദൈവം മഹത്വപ്പെടുത്തിയെന്നും ഇന്നത്തെ 2 വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. പിന്നെ വയലിലെ നിധിയും വ്യാപാരി തേടുന്ന മുത്ത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രത്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചാൽ, നിധി നാം ആകസ്മികമായി കണ്ടെത്തുന്നതാണ്, ലഭിക്കുന്നതാണ്. എന്നാൽ രത്നമോ അന്വേഷണ ഫലമായി ലഭിക്കുന്നതുമാണ്. അങ്ങനെ മനുഷ്യന് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുന്ന 2 വ്യത്യസ്ത വഴികളാണ് നാം ഇവിടെ കാണേണ്ടത്. 1 ആകസ്മികമായി കണ്ടെത്തുന്നത്, മറ്റേത് അധ്വാന ഫലമായി ലഭിക്കുന്നത്. ആദ്യത്തേത് ദൈവം പെട്ടെന്ന് അവിചാരിതമായി വെളിപ്പെടുത്തി തരുന്നതാണ്, അതൊരു വെളിപാടാണെന്ന് പറയാം. എന്നാൽ 2 ഒരാൾക്ക് ലഭിക്കുന്നത് നിരന്തരമായ സാധനയിലൂടെയും അലച്ചിലൂടെയുമാണെന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ വഴികളിൽ എത്രയെത്ര ഇടർച്ചകൾ, അശാന്തികൾ, എത്രയെത്ര കണ്ണീർക്കയങ്ങൾ. എന്നാൽ ഈ 2 കൂട്ടരുടെയും വ്യക്തിത്വത്തിലെ സമാനതകളായി നാം ശ്രദ്ധിക്കേണ്ടത്, എന്തു വില കൊടുത്തും ഈ നിധിയും രത്നവും വാങ്ങുമെന്ന ഉറച്ച നിലപാടാണ്, വളരെ വിപ്ലവാത്മകമായ നിലപാടാണ്. ഒരു വെളിപാട് യാഥാർത്ഥ്യമാക്കാൻ വ്യക്തിയെടുക്കുന്ന വിപ്ലവകരമായ വഴിയാണ്, മാർഗമാണ്, സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴിയാണ് നാം ഇവിടെ കാണേണ്ടത്. അങ്ങനെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതയാത്രയിൽ വ്യക്തി അർപ്പിക്കേണ്ട ബലിയാണിത്. വേദനാപൂർവം, ത്യാഗപൂർവം നൽകേണ്ട ബലിയാണിത്. ആയിരം ആഠിൻപറ്റങ്ങളിൽ നിന്ന് ഒന്നിനെ സമർപ്പിക്കുന്നത് പോലെ അല്ല, സ്വപുത്രനെ ലോകത്തിന് സമർപ്പിച്ച ദൈവപിതാവിൻ്റെ ബലിയാണിത്. വലിയ കൃപകൾക്ക് വലിയ നന്മകൾ നൽകേണ്ടിയിരിക്കുന്നു. ദൈവിക ദർശനമെന്ന അമൂല്യമായ അനുഭവത്തിന് എന്ത് വില കൊടുക്കാനാകും? എന്തു കൊടുത്താൽ മതിയാകും? ദൈവമേ, ആകസ്മികമെന്ന് കരുതുന്ന അനുഭവങ്ങളിലൂടെ എന്നെ തേടിയെത്തുന്ന നിധിയാണങ്ങ്. ഒത്തിരി അന്വേഷണങ്ങളിലൂടെയും അലച്ചിലൂടെയും ഞാൻ കണ്ടെത്തിയ മുത്താണ് അങ്ങ്. വഴികളും നിമിത്തങ്ങളും എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അങ്ങാണ് ദൈവമേ എനിക്ക് വിലപ്പെട്ട മുത്ത്. അങ്ങാണ് എൻ്റെ അമൂല്യമായ നിധി. അങ്ങ് മാത്രം ദൈവമേ, അങ്ങ് മാത്രം. ഈ ഗാനം ആലപിച്ചത് ശ്രേയ ഘോഷും സംഘവുമാണ്. രചന എം ആർ ജയഗീത, സംഗീതം എം ജയചന്ദ്രൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 17-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.